പാഠം 6. സ്വാതന്ത്ര്യത്തിലേക്ക്. ഇസ്രായേൽക്കാരുടെ കഷ്ടപ്പാടുകൾ ഓരോ ദിവസവും വർദ്ധിച്ചു വന്നു. അടിമവേല ചെയ്ത് അവർ തളർന്നു. ഫറവോയുടെ ഹൃദയം കൂടുതൽ കഠിനമാവുകയാണ് ചെയ്തത്. മോശയാകട്ടെ ദൈവസന്നിധിയിൽ തൻ്റെ ജനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കർത്താവ് മോശയോട് പറഞ്ഞു, ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതെല്ലാം നീ അഹറോനോട് പറയണം. ഫറവോ തൻ്റെ രാജ്യത്തു നിന്നും ഇസ്രായേൽക്കാരെ വിട്ടയക്കാൻ വേണ്ടി നിന്റെ സഹോദരൻ അഹറോൻ അവനോട് സംസാരിക്കട്ടെ. അങ്ങനെ വാക്ചാതുര്യം കുറഞ്ഞ മോശയ്ക്ക് വേണ്ടി സംസാരിക്കാൻ ദൈവം അഹറോനെ ചുമതലപ്പെടുത്തി. പിന്നീട് കർത്താവ് മോശയോടും അഹറോനോടും പറഞ്ഞു, ഫറവോ നിങ്ങളോട് ഒരു അടയാളം ആവശ്യപ്പെടുന്ന പക്ഷം നീ അഹറോനോട് നിന്റെ വടിയെടുത്ത് മുമ്പിലിടുക എന്ന് പറയണം. അത് സർപ്പമായി മാറും. മോശയും അഹറോനും ഫറവോയുടെ അടുത്തു ചെന്ന് കർത്താവ് കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അഹറോൻ വടി ഫറവോയുടെയും സേവകരുടെയും മുമ്പിലിട്ടു. അത് സർപ്പമായി. അപ്പോൾ ഫറവോ വിജ്ഞന്മാരെയും മന്ത്രവാദികളെയും വിളിച്ചു വരുത്തി. തങ്ങളുടെ മാന്ത്രിക വിദ്യയാൽ ഈജിപ്തിലെ മന്ത്രവാദികളും അപ്രകാരം ചെയ്തു. അവർ ഓരോരുത്തരും തങ്ങളുടെ വടികൾ നിലത്തിട്ടപ്പോൾ അവ സർപ്പങ്ങളായി മാറി. എന്നാൽ അഹറോൻ്റെ വടി അവരുടെ വടികളെ വിഴുങ്ങിക്കളഞ്ഞു. 10 ബാധകൾ. കഠിനഹൃദയനായ ഫറവോ മോശയുടെയും അഹറോൻ്റെയും അപേക്ഷ കേട്ടില്ല. ദൈവത്തെ ആരാധിക്കുന്നതിനായി ഇസ്രായേൽക്കാരെ വിട്ടയച്ചുമില്ല. അപ്പോൾ ദൈവം ഒന്നിനു പുറകെ മറ്റൊന്നായി 10 ബാധകൾ ഈജിപ്തിലേക്ക് അയച്ചു. 1. ജലം രക്തമായി മാറുന്നു. 2. തവളകൾ വ്യാപിക്കുന്നു. 3. പേൻ പെരുകുന്നു. 4. ഈച്ചകൾ വർദ്ധിക്കുന്നു. 5. മൃഗങ്ങൾ ചത്തൊടുങ്ങുന്നു. 6. വ്രണങ്ങൾ ബാധിക്കുന്നു. 7. കന്മഴ വർഷിക്കുന്നു. 8. വെട്ടുക്കിളികൾ നിറയുന്നു. 9. അന്ധകാരം വ്യാപിക്കുന്നു. 10. ആദ്യജാതരെ വധിക്കുന്നു. ആദ്യജാതരുടെ മരണം. 9 ബാധകൾ അയച്ചിട്ടും ഫറവോ ഇസ്രായേൽക്കാരെ വിട്ടയച്ചില്ല. ദൈവം പറഞ്ഞതുപോലെ മോശ പ്രവർത്തിച്ചപ്പോഴാണ് ഓരോ ബാധയും ഉണ്ടായത്. ഇസ്രായേൽക്കാർ താമസിച്ചിരുന്ന സ്ഥലത്ത് മാത്രം അവയൊന്നും ബാധിച്ചില്ല. ഓരോ ശിക്ഷയും വന്നു കഴിയുമ്പോൾ മോശ ഫറവോയോട് തങ്ങളുടെ ആവശ്യം ആവർത്തിച്ചിരുന്നു. ബാധകൾ അസഹ്യമാവുമ്പോൾ ഇസ്രായേൽക്കാരെ വിട്ടയക്കാമെന്ന് ഫറവോ സമ്മതിക്കും. എന്നാൽ ഓരോ ബാധ നീങ്ങുമ്പോഴും അയാൾ മനസ്സ് കഠിനമാക്കും. അങ്ങനെ 9 കഠിന ശിക്ഷകൾ ലഭിച്ചിട്ടും ഫറവോ ഇസ്രായേൽക്കാരെ വിട്ടയക്കാൻ തയ്യാറായില്ല. ഒടുവിൽ ദൈവം 10ാമത്തെ ശിക്ഷ നൽകാൻ തീരുമാനിച്ചു. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഞാൻ ഫറവോയുടെയും ഈജിപ്തിൻ്റെയും മേൽ ഒരു മഹാമാരി കൂടി അയയ്ക്കും. അപ്പോൾ അവൻ നിങ്ങളെ പോകാൻ അനുവദിക്കും. പെസഹ ആചരണം. ദൈവത്തിൻ്റെ സ്വന്തം ജനമായ ഇസ്രായേലിനെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ ദൈവം പ്രത്യേകമായൊരു പദ്ധതി തയ്യാറാക്കി. പഴയ നിയമ ചരിത്രത്തിൽ ഇതിന് വളരെ പ്രാധാന്യമുണ്ട്. ഈജിപ്തിനെ ശിക്ഷിക്കാനും ഇസ്രായേലിനെ രക്ഷിക്കാനുമുള്ള തൻ്റെ പദ്ധതി ദൈവം മോശയ്ക്കും അഹറോനും വിവരിച്ചു കൊടുത്തു. കർത്താവ് ഈജിപ്തിൽ വച്ച് മോശയോടും അഹറോനോടും അരുളി ചെയ്തു, ഈ മാസം നിങ്ങൾക്ക് വർഷത്തിൻ്റെ ആദ്യ മാസമായിരിക്കണം. ഇസ്രായേൽ സമൂഹത്തോട് മുഴുവൻ പറയുവിൻ, ഈ മാസം 10ാം ദിവസം ഓരോ കുടുംബത്തലവനും ഓരോ ആട്ടിൻകുട്ടിയെ കരുതി വയ്ക്കണം. 1 വീടിന് 1 ആട്ടിൻകുട്ടി വീതം. അത് 1 വയസ്സുള്ളതും ഊനമറ്റതുമായ മുട്ടനാടായിരിക്കണം. ഈ മാസം 14ാം തീയതി വരെ അതിനെ സൂക്ഷിക്കണം. ഇസ്രായേൽ സമൂഹം മുഴുവൻ തങ്ങളുടെ ആട്ടിൻകുട്ടികളെ അന്ന് സന്ധ്യയ്ക്ക് കൊല്ലണം. അതിൻ്റെ രക്തത്തിൽ നിന്നും കുറച്ചെടുത്ത് ആടിനെ ഭക്ഷിക്കാൻ കൂടിയിരിക്കുന്ന വീടിൻ്റെ 2 കട്ടിളക്കാലുകളിലും മേൽപ്പടിയിലും പുരട്ടണം. അവർ അതിൻ്റെ മാംസം തീയിൽ ചുട്ട് പുളിപ്പില്ലാത്ത അപ്പവും കയ്പുള്ള ഇലകളും കൂട്ടി അന്നു രാത്രി ഭക്ഷിക്കണം. ഇപ്രകാരമാണ് അത് ഭക്ഷിക്കേണ്ടത്. അരമുറുക്കി ചെരുപ്പുകൾ അണിഞ്ഞ് വടി കൈയിലേന്തി തിടുക്കത്തിൽ ഭക്ഷിക്കണം. കാരണം അത് കർത്താവിൻ്റെ പെസഹായാണ്. ആ രാത്രി ഞാൻ ഈജിപ്തിലൂടെ കടന്നു പോകും. ഈജിപ്തിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ആദ്യജാതരെയെല്ലാം ഞാൻ സംഹരിക്കും. ഈജിപ്തിലെ ദേവന്മാർക്കെല്ലാം എതിരായി ഞാൻ ശിക്ഷാവിധി നടത്തും. ഞാനാണ് കർത്താവ്. കട്ടിളയിലുള്ള രക്തം നിങ്ങൾ ആ വീട്ടിൽ താമസിക്കുന്നുവെന്നതിൻ്റെ അടയാളമായിരിക്കും. അത് കാണുമ്പോൾ ഞാൻ നിങ്ങളെ കടന്നുപോകും. ഞാൻ ഈജിപ്തിനെ പ്രഹരിക്കുമ്പോൾ ആ ശിക്ഷ നിങ്ങളെ ബാധിക്കുകയില്ല. ഈ ദിവസം നിങ്ങൾക്ക് ഒരു സ്മരണാദിനമായിരിക്കട്ടെ. ഇത് തലമുറ തോറും കർത്താവിൻ്റെ തിരുനാളായി നിങ്ങൾ ആചരിക്കണം. ഇത് നിങ്ങൾക്ക് എന്നേക്കും ഒരു കൽപ്പനയായിരിക്കും. ദൈവം നിർദ്ദേശിച്ച കാര്യങ്ങൾ മോശ ഇസ്രായേൽക്കാരെ അറിയിച്ചു. അവർ അത് അക്ഷരം പ്രതി പാലിച്ചു. പെസഹ ഒരുക്കി ഭക്ഷിച്ചു. കുഞ്ഞാടിൻ്റെ രക്തം കട്ടിളപ്പടിയിൽ തളിച്ചു. കർത്താവിൻ്റെ ദൂതൻ അർദ്ധരാത്രിയിൽ ഈജിപ്തിലെ എല്ലാ ആദ്യജാതരെയും വധിച്ചു. ഫറവോയും ഈജിപ്തുകാർ മുഴുവനും രാത്രിയിൽ ഉണർന്നു. ഈജിപ്തിൽ നിന്ന് ഒരു വലിയ നിലവിളി ഉയർന്നു. ദൈവം നൽകിയ പത്താമത്തെ ശിക്ഷയായിരുന്നു ആദ്യജാതരുടെ വധം. ഫറവോ രാത്രിയിൽ തന്നെ മോശയെയും അഹറോനെയും വിളിച്ചു പറഞ്ഞു, നിങ്ങൾ എൻ്റെ ജനത്തിൻ്റെ ഇടയിൽ നിന്നും പോകുവിൻ. നിങ്ങളും ഇസ്രായേൽക്കാർ മുഴുവനും നിങ്ങൾ പറഞ്ഞതുപോലെ പോയി കർത്താവിനെ ആരാധിക്കുവിൻ. കഴിവതും വേഗം രാജ്യം വിട്ടുപോകാൻ ഈജിപ്തുകാർ ഇസ്രായേൽക്കാരെ നിർബന്ധിച്ചു. ഇസ്രായേൽ ജനം ഈജിപ്തുകാരോട് വസ്ത്രങ്ങളും പൊന്നും വെള്ളിയും കൊണ്ടുള്ള ആഭരണങ്ങളും ചോദിച്ചു. ചോദിച്ചതൊക്കെ ഈജിപ്തുകാർ നൽകുകയും ചെയ്തു. കടൽ കടക്കുന്നു. ഒട്ടും സമയം കളയാതെ ഇസ്രായേൽക്കാർ കാൽനടയായി യാത്ര പുറപ്പെട്ടു. ആടുകളും കന്നുകാലികളും അവർക്കൊപ്പമുണ്ടായിരുന്നു. അവർ മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് കടലിന് സമീപമെത്തി. അവിടെ വിശ്രമിച്ചിട്ട് മറുകര കടന്ന് യാത്ര തുടരാമെന്ന് അവർ കരുതി. ഇസ്രായേൽക്കാർ ഈജിപ്ത് വിട്ടുകഴിഞ്ഞപ്പോൾ ഈജിപ്തുകാരുടെ മനസ്സുമാറി. അടിമവേലയ്ക്ക് ആളുകളെ കിട്ടാതാകുമെന്ന് മനസ്സിലാക്കിയ അവർ ഇസ്രായേൽക്കാരെ തിരികെ കൊണ്ടുവരാൻ തീരുമാനിച്ചു. അങ്ങനെ ഫറവോയും സൈന്യവും ഇസ്രായേൽക്കാരെ പിന്തുടർന്നു. കടലിൻ്റെ തീരത്തു വെച്ച് ഫറവോയുടെ സൈന്യം വരുന്നത് ഇസ്രായേൽക്കാർ കണ്ടു. മോശ ദൈവത്തോട് സഹായം അപേക്ഷിച്ചു. ദൈവം നിർദ്ദേശിച്ച പ്രകാരം മോശ വടിയെടുത്ത് കടലിന് മീതെ നീട്ടി. കടലിന് നടുവിൽ കൂടി വഴി തെളിഞ്ഞു. അവർ ഉണങ്ങിയ മണ്ണിലൂടെ നടന്നു. അവരുടെ ഇരുവശത്തുമായി വെള്ളം മതിൽ പോലെ നിന്നു. ഫറവോയും സൈന്യവും പിന്നാലെ എത്തി. അവർ കടലിന് നടുവിലെത്തിയപ്പോൾ ദൈവം മോശയോട് പറഞ്ഞു, നിന്റെ കരം കടലിന് മീതെ നീട്ടുക. മോശ കൈനീട്ടിയപ്പോൾ കടലിൽ നിന്നും വെള്ളം നിറഞ്ഞു. ഈജിപ്തുകാർ വെള്ളത്തിൽ മുങ്ങി. കുതിരകളും പടയാളികളുമൊക്കെ മുങ്ങിച്ചത്തു. അങ്ങനെ അത്ഭുതകരമായി ഇസ്രായേൽക്കാർ കടൽ കടന്നു. പെസഹ തിരുനാൾ. ഈജിപ്തിൽ നിന്നുള്ള മോചനത്തിന് ഒരുക്കമായി ദൈവം ഇസ്രായേലിനോട് ഒരു കാര്യം ആവശ്യപ്പെട്ടു. പെസഹ ഭക്ഷിക്കുക. പെസഹ എന്ന വാക്കിൻ്റെ അർത്ഥം കടന്നുപോകൽ എന്നാണ്. ഇസ്രായേൽ ജനം ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നുപോയതിൻ്റെ ഓർമ്മയാണ് പെസഹ തിരുനാളിലൂടെ ഇസ്രായേൽ ജനത ആചരിച്ചിരുന്നത്. മോശയുടെ നേതൃത്വത്തിലാണ് അവർ മോചിതരായത്. പുതിയ നിയമജനമായ നമ്മളും പെസഹ തിരുനാൾ ആചരിക്കുന്നുണ്ട്. പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മനുഷ്യവർഗം മോചിതമായതിൻ്റെ ഓർമ്മയാണ് പുതിയ പെസഹായിൽ കൊണ്ടാടുന്നത്. ഈശോയുടെ കുരിശിലെ മരണം വഴിയാണ് മനുഷ്യൻ പാപത്തിൽ നിന്നും മോചനം നേടിയത്. ദൈവം തന്നെ മോശയിലൂടെ നേരിട്ട് പ്രവർത്തിച്ചാണ് ഇസ്രായേൽക്കാരെ ഈജിപ്തിൽ നിന്നും രക്ഷപ്പെടുത്തിയത്. അതുപോലെ സ്വന്തം പുത്രനായ ഈശോയെ ലോകത്തിന് നൽകിക്കൊണ്ടാണ് നമ്മയെല്ലാം അവിടുന്ന് പാപത്തിൻ്റെ പിടിയിൽ നിന്ന് മോചിപ്പിച്ചത്. ഫറവോയുടെ ആധിപത്യത്തിൽ നിന്നും ഇസ്രായേലിനെ രക്ഷിച്ച ദൈവം തിന്മയുടെ ബന്ധനങ്ങളിൽ നിന്ന് നമ്മെയും രക്ഷിച്ചിരിക്കുന്നു. അതിനാൽ ദൈവത്തെ കൂടുതൽ സ്നേഹിക്കാനും അനുസരിക്കാനും നാം പരിശ്രമിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. ഫറവോയുടെ ആധിപത്യത്തിൽ നിന്ന് ഇസ്രായേലിനെ രക്ഷിച്ച ദൈവമേ, തിന്മയുടെ ബന്ധനങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ച് പരിപാലിക്കണമേ. നമുക്ക് പാടാം. ദിനങ്ങൾ ഓരോന്നും കടന്നു പോകവേ, മനം കുളിർത്തവർ കടന്നു പോകയായി, അടിമകൾ സർവസ്വതന്ത്രരാകുവാൻ, അടിതെറ്റാതിനി അതിർത്തി കാണുവാൻ, നയിച്ചു നേർവഴി ദൈവമാക്കടൽ, മുറിച്ചു ബാധകൾ ഒരുക്കിരാ പകൽ, അനേക ബാധകൾ അകറ്റി ഭക്ഷണം അവർക്കു നൽകുവാൻ തുറന്നു വീതികൾ, കടന്നു പോകലിൽ ദിനം കുറിക്കവേ, കഥകിൽ രക്തത്തിനടയാളം കണ്ടു, പെസഹയാണിതു മഹത്വരൂപൻ്റെ പരമശക്തി ഈ ദിനമുണർത്തുന്നു. ദൈവവചനം വായിക്കാം, വിവരിക്കാം. ഈജിപ്തിലെ ആദ്യജാതരെ വധിക്കുന്ന സംഭവം വിവരിക്കുക. പുറപ്പാട് പുസ്തകം 11:1-10 വാക്യങ്ങൾ. വഴികാട്ടാൻ ഒരു തിരുവചനം. കർത്താവ് എൻ്റെ ശക്തിയും സംരക്ഷകനുമാകുന്നു, അവിടുന്ന് എനിക്ക് രക്ഷയായി ഭവിച്ചിരിക്കുന്നു. പുറപ്പാട് പുസ്തകം 15:2. നമുക്ക് പ്രവർത്തിക്കാം. സംഭവിച്ച ക്രമത്തിൽ നമ്പർ എഴുതുക. 1, ഇസ്രായേൽ ജനം പെസഹ ഒരുക്കി ഭക്ഷിച്ചു. 2, ഫറവോ പരാജയം സമ്മതിച്ചു. 3, കർത്താവിൻ്റെ ദൂതൻ അർദ്ധരാത്രിയിൽ ഈജിപ്തിലെ എല്ലാ ആദ്യജാതരെയും വധിച്ചു. 4, രാജ്യം വിട്ടു പോകുവാൻ ഈജിപ്തുകാർ ഇസ്രായേൽക്കാരെ നിർബന്ധിച്ചു. 5, ഫറവോയും സൈന്യവും അവരെ പിന്തുടർന്നു. 6, മോശ വടിയെടുത്ത് കടലിനു മീതെ നീട്ടി, കടലിനു നടുവിൽ കൂടി വഴി തെളിഞ്ഞു. 7, ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് കടലിന് സമീപമെത്തി. 8, പിന്നാലെ വന്ന ഈജിപ്തുകാർ വെള്ളത്തിൽ മുങ്ങിച്ചത്തു. 9, ഇസ്രായേൽ ജനം ഉണങ്ങിയ മണ്ണിലൂടെ നടന്ന് അക്കരയെത്തി. 10, കടലിലെ വഴിയിൽ വെള്ളം നിറഞ്ഞു. എൻ്റെ തീരുമാനം: ദൈവത്തിൽ ആശ്രയിച്ച് പ്രശ്നങ്ങളെ തരണം ചെയ്ത മോശയെപ്പോലെ ഞാനും ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ദൈവത്തിൽ ആശ്രയിക്കും.